നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിത വിഷയങ്ങളുടെ പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. പല പല വിഷയങ്ങൾ നാം ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിൽ ചർച്ച ചെയ്തു. തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടുകൂടി അതിനെ നെഞ്ചിലേറ്റി എന്ന് പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ജീവിതഗന്ധിയായ വിഷയങ്ങൾ, അവയെക്കുറിച്ചുള്ള അറിവ്, അറിവിനപ്പുറം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത മറ്റെന്നത്തെക്കാളുമധികം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ, ഈ കാലഘട്ടത്തിൽ ആവശ്യം വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ജ്യോതിർഗമയയുടെ പ്രസക്തിയും. നമ്മൾ ഇനി ജ്യോതിർഗമയിൽ ചർച്ചയ്ക്കെടുക്കുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്, മാനുഷിക ബന്ധങ്ങൾ. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന വിഷയം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതൽ ക്ലാസുകൾ നടക്കുന്നതും ഈ ഒരു വിഷയത്തിലാണെന്നുള്ള അറിവ് നമ്മളെ അത്ഭുതപ്പെടുത്തും. മനുഷ്യന് പറയാറുണ്ട്, ചന്ദ്രനിലേക്ക് പോയി തിരിച്ചു വരാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അടുത്ത വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് മടങ്ങി വരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയോ ഇന്ന് നിലവിൽ വന്നിരിക്കുന്നു. പരസ്പരം അടുത്ത് താമസിക്കുന്നവർക്ക് പോലും തമ്മിൽ അറിയാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നു. ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങിയപ്പോൾ മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിച്ചിരിക്കുന്നു. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? തീർച്ചയായും നമുക്കൊരു പുനരന്വേഷണത്തിനും പുനർവിചിന്തനത്തിനുമുള്ള സമയമായിരിക്കുന്നു. ജ്യോതിർഗമയ അതിനുള്ള വേദിയൊരുക്കുകയാണ്. എന്നത്തെയും എന്ന പോലെ ഈ ചർച്ചയിലും നമ്മെ മുന്നോട്ട് നയിക്കാൻ തന്റെ പ്രസരിപ്പാർന്ന ചലനങ്ങളിലൂടെ, ഊർജ പ്രവാഹത്തിന്റെ മുഖഭാവത്തിലൂടെ നമ്മോടൊപ്പം രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ ബെഞ്ചിയുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
ഓം ശാന്തി.
നമ്മൾ പുതിയൊരു വിഷയം ചർച്ചയ്ക്കെടുക്കുകയാണ്. തീർച്ചയായും പ്രേക്ഷകരെല്ലാവരും ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. മാനുഷിക ബന്ധങ്ങളുടെ ആവശ്യകത എത്രയോ കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നത്. സാധാരണ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ, ഒരു 50 വർഷം മുമ്പത്തെ സാഹചര്യമല്ല നിലനിൽക്കുന്നത്. മുമ്പ് ഇത്രയും മാനുഷിക ബന്ധങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല, കെട്ടുറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ ശിഥിലമായ രീതിയിൽ ഈ ബന്ധങ്ങൾ മാറുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് മാനുഷിക ബന്ധങ്ങൾക്കുള്ള പ്രാധാന്യം?
മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിന് എന്നൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താം. നമ്മുടെ ഉള്ളിലുള്ള കുറെ മൂല്യങ്ങളുടെ ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ഇൻസ്പയറിംഗ്. ലൈഫ് എന്ന് വെച്ചാൽ തന്നെയല്ലേ, കെയറിംഗ്, ഷെയറിംഗ് ആൻഡ് ഇൻസ്പയറിംഗ്. എനിക്ക് എന്റെ സ്നേഹത്തിന് പ്രകടിപ്പിക്കാൻ എനിക്ക് മറ്റുള്ളവർക്ക് കെയറിംഗ് കൊടുത്താലേ സാധിക്കൂ. മറ്റുള്ളവരുമായിട്ടുള്ള എന്റെ മൂല്യങ്ങളെ പങ്കുവച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടുന്നുള്ളൂ. മറ്റൊരാളെ ഇൻസ്പയർ ചെയ്തെങ്കിൽ, അവരുടെ ഉള്ളിൽ ഊർജം നിറച്ചെങ്കിൽ മാത്രമേ എന്റെ ജീവിതം സഫലാകുന്നുള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെങ്കിൽ അതിന് ബന്ധങ്ങളില്ലെങ്കിൽ അർത്ഥമില്ല. അപ്പം മനുഷ്യബന്ധ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നത് എന്താണ്, വില കൽപ്പിക്കുന്നത് എന്താണ്? ഈ ബന്ധങ്ങൾ തന്നെയാണ്.
പക്ഷേ സിസ്റ്റർ, ഇപ്പോ ഈ ബന്ധങ്ങൾ എന്തുകൊണ്ട് മനുഷ്യന് തന്നെ വിനയായി, ബന്ധനങ്ങളായിട്ട് എങ്ങനെ മാറുന്നു?
എന്തുകൊണ്ടാന്ന് വെച്ചാൽ, യഥാർത്ഥമായിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച് മനുഷ്യന് അറിയുന്നതന്നെയില്ല. ശരിക്കും ഒരു ബന്ധം എന്നതിനെ നമ്മളൊന്ന് നിർവചിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഓഫ് ലവ്, ലൈറ്റ് ആൻഡ് എനർജി എന്നാണ് പറയാം. അതായത് ഞാൻ സ്നേഹവും ശക്തിയും ഊർജവും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത്, മറ്റു ഭാഷ പറഞ്ഞാൽ പ്രകാശം. ഒരു നല്ല റിലേഷൻ ആണെങ്കിൽ അവിടെ നോ ഗ്രേ ഏരിയാസ് എന്ന് പറയും. എനിക്കറിയാത്ത ഒരു കാര്യം ആ രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടാവരുത്, അപ്പോഴാണ് ഒരു നല്ല ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് പകരം പലപ്പോഴും ബന്ധങ്ങൾ ഒരു റൂട്ടീൻ എന്ന പോലെ, ലൈഫ് എന്ന ബന്ധം വേണം, ജനിച്ചു വരുമ്പോൾ അമ്മയായിട്ടുള്ള ബന്ധം, കുറച്ച് അച്ഛനായിട്ടുള്ള ബന്ധം, അമ്മയായിട്ടുള്ള അച്ഛനുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമ്മൾ കുട്ടിയായി വന്നു, കഴിഞ്ഞ ഫ്രണ്ട്സ്, അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. അത് കഴിഞ്ഞ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിന് സമയത്ത് മാരേജ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു, കുട്ടികൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു, മുത്തശ്ശനാവുന്നു ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഫ്രണ്ട്സ് ആവുന്നു, കൊളീഗ്സ് ആവുന്നു. ഇതിനൊന്നും തന്നെ വേണ്ടത്ര മൂല്യത്തോടുകൂടി കാണാനും ഇതിലെല്ലാത്തിലും ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഞാനുമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കാനും മനുഷ്യനിന്ന് തയ്യാറാവാറില്ല.
എനിക്ക് തോന്നുന്നു ശരി, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഈ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാന്റഡ്, ഒന്നിന്റെയും പ്രധാനപ്പെട്ടതാണെങ്കിലും അതിന്റെ ആ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നു.
അതെ, കിട്ടിയത് കൊണ്ട് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നു. ദാറ്റ്സ് ഓൾ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ബന്ധങ്ങളെ കാണാറുള്ളൂ. എനിക്ക് പലപ്പോഴും, ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ഒരു കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ ഒരു വന്ന മറ്റൊരു പ്രാസംഗികൻ തന്റെ കുടുംബം എന്ന ഒരു നിർവചനത്തിന് ഇപ്പൊ മാറ്റം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു പോയതാണ്. അദ്ദേഹം പറയുകയാണ്, കുടുംബം എന്നതിന്റെ പുതിയ നിർവചനം അച്ഛനും അമ്മയും മക്കളും കല്യാണം കഴിയാത്ത മക്കളും എന്ന്. ഞാൻ ഒരു മിനിറ്റ് എന്റെ മൂക്കത്ത് വരൽ വെച്ച് പോയ സംഗതിയായിരുന്നു അത്. അച്ഛനും അമ്മയും കല്യാണം കഴിയാത്ത മക്കളും ചേർന്നത് കുടുംബം എന്ന് വേണം പറയാൻ.
പിന്നെ അവിടെ
ആലോചിച്ച് നോക്കുകയാണ് ഞാൻ, ശരിക്കും ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു എനിക്കത്. കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് ഞാനും എന്റെ ഭാര്യയായി, എന്റെ കുടുംബമായി. അപ്പൊ എന്റെ ഭാര്യ വന്നു കഴിഞ്ഞതോട് കൂടി ബാക്കി എല്ലാവരും ഇല്ലാതെ. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും പല പരിപാടികളിലൂടെയും, പല സിനിമകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികൾ, കഥാവതരണങ്ങളായിക്കോട്ടെ, പലയിടത്തും നോക്കിയാൽ ഈ ഒരു പോയിന്റ് ഓറിയന്റഡ് ആയിക്കൊണ്ട് തന്നെയാണ് പല പരിപാടികളും അവതരിപ്പിക്കുക. അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രാധാന്യം ഇവിടം വരെ ഉണ്ടാവുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ലോകത്ത് പോയിക്കൊള്ളണം. അവരുടെ ലോകം എന്ത് എനിക്കറിയില്ല. ഞാനത് എപ്പോഴും വിഷമത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്ത് ഈ വൃദ്ധസദനങ്ങളുടെ എണ്ണമൊക്കെ കൂടി വരാൻ കാരണം ബന്ധങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവുകയാണെങ്കിൽ അതല്ലല്ലോ ഉണ്ടാവേണ്ടത്. കാരണം മുത്തശ്ശിക്കഥ
അവസ്ഥാവിശേഷം സാധാരണ പ്രായപൂർത്തിയാവുന്നു, വിവാഹിതരാവുന്നു, അവരവരുടേതായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്നിരിക്കെ ഇതിൽ വരുന്ന ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും?
കാരണം ഇതൊരു ഈ വിവാഹം കഴിയുന്നു, ഒരു കുടുംബം ആരംഭിക്കുന്നു എന്നതൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല അതോടുകൂടി നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അല്ലാതെയാവുന്നു, ഭാര്യയ്ക്കോ ഭർത്താവിനോ അതല്ലാതാവുന്നില്ല. രണ്ടുപേർക്കും അവരുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും തന്നെയാണ്. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് തന്റെ അമ്മയോടുള്ള കടപ്പാട് ഒരു ജന്മം മുഴുവൻ നിറവേറ്റിയാലും തീരില്ലെന്നാ പറയാ. കാരണം 9 മാസം ചോര ഊട്ടി വളർത്തുകയാണ് ഒരമ്മ. അത് കഴിഞ്ഞാൽ എത്ര മാസങ്ങൾ, എത്ര വർഷങ്ങൾ, എത്ര മാസങ്ങൾ ഉറക്കൊഴിയും, എത്ര വർഷങ്ങൾ ആ കുട്ടിയുടെ അഴുക്കുകളെ മുഴുവൻ എടുത്തു നീക്കി എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് നടക്കാൻ പഠിപ്പിച്ച്. എന്തൊക്കെയാ കിട്ടാത്തത് നമുക്ക് ലൈഫിൽ, എല്ലാം തരുന്നു. ആ ഒരു അമ്മയോടുള്ള കടപ്പാട് എന്റെ കല്യാണം കഴിഞ്ഞോട് തീരുന്നുണ്ടോ? നെവർ, നെവർ. എന്റെ മരണം കൊണ്ടുപോലും എനിക്ക് വില കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്കും കടപ്പെട്ടതാണ് നമ്മുടെ മാതാപിതാക്കളോടതായിട്ടുള്ള കടപ്പാട്. പക്ഷേ ഇതിനെയൊക്കെ തന്നെ മനുഷ്യന്മാര് വിസ്മരിച്ചുകൊണ്ട്, എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനുഷ്യന്റെ വിചാരം ഇന്ന് സുഖലോലുപതയിലേക്ക് നയിക്കുന്ന ഒരു സമൂഹം. എന്റെ അച്ഛനും അമ്മയും ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എല്ലാവരും ചേർന്നതൊരു കുടുംബം എന്ന ഒരു അവസ്ഥയിലേക്ക് മാറേണ്ട ഒരവസ്ഥയാണ്. ശരിക്കും യഥാർത്ഥ കുടുംബം അതാണ്.
സിസ്റ്റർ, ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കൺവീനിയൻസ്, അതായത് അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പം ചേർന്നാൽ അതൊരു ഇൻകൺവീനിയൻസ് ആവുന്നു എന്ന് തോന്നൽ.
ഈ ഇൻകൺവീനിയൻസ് എവിടെ നിന്നുണ്ടാവുന്നത്? ഈ അസൗകര്യം എവിടെ നിന്നുണ്ടാവുന്നത്? എന്റെ സ്വാർത്ഥതയുടെ മൂർത്തിമന്ത്രം.
ഈ ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്.
ഒരു മനുഷ്യൻ പൂർണ്ണനാവുന്നത് ഒരു മനുഷ്യന്റെ 4 ഭാഗങ്ങളും അവൻ ഒരുപോലെ ഫില്ല് ചെയ്യുമ്പോഴാണ്. ഒരു ഗൃഹസ്ഥിക്കുള്ള 4 ധർമ്മങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. 1-ാമത്തെ ധർമ്മം അവൻ കടം വീട്ടുന്നതാണ്. അതായത് എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയുണ്ടാക്കി കൊണ്ടുവന്നുവെങ്കിൽ അവരെ മരണം വരെ സുരക്ഷിതരായിട്ട് നോക്കാനുള്ള കടമയും കർത്തവ്യവും ആ മകനുണ്ട് അല്ലെങ്കിൽ ആ മകൾക്കുണ്ട്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. അതാണ് കടം വീട്ടെന്ന് പറയുന്നത് തന്നെ. മറ്റൊന്ന്, എനിക്ക് എന്റെ അന്നത്തെ കടം ആഹാരം കഴിച്ചു പോവാൻ, ഞാൻ കല്യാണം കഴിച്ചെന്റെ ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും ആ ചെലവിന് കൊടുക്കുന്നത്.
പക്ഷേ സിസ്റ്റർ, അപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോ വിവാഹം കഴിഞ്ഞതിന് ശേഷം അച്ഛനെയോ അമ്മയോ സൗകര്യപൂർവം ഒരു ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ അവിടെ ആ വ്യക്തിക്ക് അത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അപ്പൊ തോന്നുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും?
ഞാൻ ഓർത്തു പോവേ, ഒരിക്കൽ ഒരു എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ടായി, ഒരു കുട്ടി അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാനുള്ള പുറപ്പാടാണ് മകൻ. അപ്പൊ മകൻ പറയുകയാണ്, മോനെ അവിടെ നിന്നൊരു കമ്പിളി അകസ്നലമാരുന്നൊരു കമ്പിളി എടുത്തു കൊണ്ടുപോ അച്ഛന് കൊടുത്തേക്ക് എന്ന്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു? ആ കമ്പിളി എടുത്ത് പകുതി കട്ട് ചെയ്തു. ഇതെന്തിനാണ് ഇത് പകുതി കട്ട് ചെയ്യുന്നത്? അത് മുഴുവൻ കൊടുക്കാനല്ല ഞാൻ പറഞ്ഞെന്ന് പറയാണ്. അല്ല, ഇത് കഴിഞ്ഞ ശേഷം ഇനി എന്റെ കല്യാണം കഴിയുമ്പോൾ ഞാൻ അച്ഛനെ കൊണ്ടാക്കണ്ടേ, അപ്പൊ അതിനുവേണ്ടി എടുത്തൊക്കെ ഞാൻ പകുതിയെന്ന്. അപ്പൊ ഇത് മനുഷ്യൻ മറന്നുപോകുന്നൊരു സത്യമാണ്. ഇന്ന് ഞാൻ എന്റെ അച്ഛനും അമ്മോടും ചെയ്യുന്നതായിട്ടുള്ള കർമ്മം അധികം വൈകാതെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞ, മാക്സിമം 25 കൊല്ലം കഴിഞ്ഞ് തന്നെ തേടി വരുന്നതാണ്.
എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഏത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ
ഏത് കാര്യങ്ങളെ ഞാൻ സൗകര്യപൂർവ്വം മറക്കുന്നു, എനിക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല, എന്റെ സൗകര്യങ്ങൾ യഥാർത്ഥ സൗകര്യം എന്ന് പറയുന്നത് ഒരച്ഛന്റെ അമ്മയുടെയും സ്നേഹവും വാത്സല്യവും എനിക്ക് മരണം വരെ കിട്ടണം. എന്റെ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വാത്സല്യവും അവർ പകർന്നു കൊടുത്ത അനുഭവത്തിന്റെ പരിചയവും വേണം. ഇതൊന്നും ഇല്ലാതെ ഒന്നും ഒരു കുട്ടി പൂർണ്ണതയിൽ ഒരിക്കലും എത്താൻ പോകുന്നില്ല. ഒരു കുടുംബം അതിന്റെ പൂർണ്ണ
സുഖത്തിലെത്താനില്ലായ്മയായിരിക്കും. കാരണം എനിക്ക് ഇപ്പോ ഞാൻ വിവാഹിതനായതുകൊണ്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തോന്നൽ അവിടെയാണല്ലോ വരുന്നത്.
ഇതെല്ലാം താൽക്കാലികമായിട്ട് അമിതമായിരിക്കുന്ന ഭോഗാസക്തിയിൽ നിന്ന് മനുഷ്യനുണ്ടാവുന്ന വിചാരങ്ങളാണ് ഇതൊക്കെ. അവിടെയാണ് ഈ അസൗകര്യം എന്നൊരു വാക്ക് വരുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാത്സല്യം ഒരിക്കലും ഭാര്യയുടെ അടുത്തുനിന്നല്ല അവ കിട്ടുന്നത്, അത് അച്ഛന്റെ അമ്മയുടെ അടുത്ത് കിട്ടുന്നത്. സ്നേഹം കെയറിങ് നമ്മുടെ ഭാര്യയുടെ അടുത്തുനിന്നാവാം, പക്ഷെ വാത്സല്യം മാതാപിതാക്കളുടെ അടുത്തുനിന്ന് കിട്ടുക.
സിസ്റ്റർ, ആ ഒരു ചെറിയ ഇപ്പോ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ കുട്ടി ആ ഒരു സെറ്റപ്പിൽ തന്നെ കംപ്ലീറ്റ്നെസ് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു? അപ്പൊ അവിടെ എന്താണ്? അവിടെ
ധർമ്മം മറന്നിട്ടാണ് ഒരു മനുഷ്യൻ. ഞാൻ കാരണം എന്നും ഡെപ്പോസിറ്റിൽ നിന്ന് കഴിക്കുന്ന ഒരാൾക്കൊരിക്കലും ആ ഡെപ്പോസിറ്റിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതെന്റെ ചെലവാവാന്നൊരു ബോധം അവനില്ല എങ്കിൽ നാളെ പിച്ചക്കാരനാവേണ്ടി വരും, സംശയമില്ലല്ലോ. അതുപോലെ ധർമ്മത്തിന്റെ ഡെപ്പോസിറ്റിൽ നിന്ന് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം വരെ കഴിക്കും? ആ ഡെപ്പോസിറ്റ് തീരും വരെ. അത് കഴിഞ്ഞാൽ അത് സദനം തേടി പോയേ പറ്റൂ. കാരണം ധർമ്മം അനുശാസിക്കുന്ന ഒന്നാണ്. കർമ്മം മനുഷ്യന് ധർമ്മത്തിൽ നിന്ന് വഴിവിട്ടതാണെങ്കിൽ ധർമ്മം അവന്റെ അടുത്ത് കർമ്മത്തിന്റെ രൂപത്തിൽ വന്ന് വില പറയാതിരിക്കില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം, അതുകൊണ്ട് ഒരു ശരിക്കും ഒരു കുടുംബമാവുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും ആവുമ്പോൾ മാത്രമല്ല, അതിന്റെ കൂട്ടത്തില് നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവർ, നമുക്ക് ഈ ഭൂമിയിൽ നമ്മളായി വളരാൻ തന്ന ഒരുപാട് അടിത്തറകളുണ്ട്. ആ അടിത്തറകളൊക്കെ തട്ടിമാറ്റിയിട്ട് ഞാൻ നിന്നാല് ആ തൂങ്ങി നിൽക്കാൻ പറ്റുന്ന കൊമ്പുകളുടെ ശക്തി ഉള്ളിടത്തോളം വരെ ഞാൻ തൂങ്ങി നിൽക്കും. അത് കഴിഞ്ഞ് എന്റെ കൈ കുഴയും, ഞാൻ വീട് തന്നെ ചെയ്യും. അതുകൊണ്ട് അടിത്തറയുണ്ടെങ്കിൽ തന്നെ ഒരു വീട് കെട്ടാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുപോലെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കൾ വേണ്ടെന്നല്ല, എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കണം. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ രണ്ടാമത്തെ ധർമ്മം പറയുന്നത് എന്റെ കുടുംബത്തെ പുലർത്തണം എന്നുള്ളതാണ് എന്ന് കരുതി എന്റെ അച്ഛനും അമ്മയുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും തീരെ വില കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ അതുമല്ല. എല്ലാവർക്കും അവനവന്റേതായിട്ടുള്ള സ്ഥാനം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വാക്കിനും വില വേണം, തന്റെ പേരൻസിന്റെ വാക്കിനും വില വേണം. എല്ലാവർക്കും അവനവന്റെ ഒരു സ്ഥാനമുണ്ടല്ലോ, അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആദ്യം നമുക്ക് ആവശ്യം.
തീർച്ചയായും സിസ്റ്റർ, എനിക്ക് അത് പറഞ്ഞപ്പോ നമ്മൾ ഇത്ര നേരം അച്ഛനമ്മമാരെ സൗകര്യപൂർവ്വം മറക്കുന്ന കാര്യം പറഞ്ഞു, നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛനമ്മമാരുടെ വാക്ക് കേട്ട്
ഭാര്യനെയും മക്കളെയും പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കഥകൾ
അതെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാ പറയുന്നത് ഒരു ഭാര്യയ്ക്കുള്ള സ്ഥാനം അമ്മയ്ക്കും ആവില്ല, അമ്മയുടെ സ്ഥാനം ഭാര്യയ്ക്കും ആവുന്നില്ല. പക്ഷേ ഒരാൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സ്ഥാനം അതാണ്. ഞാനൊരു കുടുംബത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനും എന്റെ ഭാര്യയ്ക്കും ഓരോരുത്തർക്കും എന്നിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു തലമുണ്ട്. ആ തലത്തിൽ അവരെ വളരാൻ അനുവദിക്കുക, എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനേക്കാൾ അപ്പുറം എന്റെ ഭാവന, ഇപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള അച്ഛനന്മാരോടുള്ള ഭാവന ഏറ്റവും നന്നായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക ഭാര്യയ്ക്ക് തന്നെയാണ്. ഭർത്താവിന്റെ അച്ഛനന്മാരോടുള്ള ഭാവന ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഭർത്താവിന് തന്നെയാണ്. അപ്പോൾ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കും മുന്നേ തന്നെ അവെയർ ആയിരിക്കണം നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ എന്താണ് വേണ്ടത്. ഏറ്റവും നല്ലൊരു ബന്ധം നിങ്ങൾ സ്ഥാപിക്കുന്നുവെങ്കിൽ ക്ലാരിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. കാരണം ഈ ബന്ധം കൊണ്ട് നമ്മൾ എന്തുദ്ദേശിക്കുന്നു? ഇപ്പം ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള എൻ്റെ ലൈഫിൽ നമ്മൾ മാത്രം ഒരു ജീവിതം എന്ന് സ്വപ്നം കാണണ്ട, നമ്മൾ എൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നൊരു ക്ലാരിഫിക്കേഷൻ ആദ്യം നല്ലതാണ്. അവിടെ നമ്മുടെ സ്ഥാനം നമ്മൾ നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കും. ഭാര്യയ്ക്ക് അവരുടെ സ്ഥാനം, ഭർത്താവിന് അവരുടെ സ്ഥാനം, മക്കൾക്ക് അവരുടെ സ്ഥാനം, എല്ലാവർക്കും വേണ്ട സ്ഥാനങ്ങൾ കൊടുക്കാൻ നോക്കും. അവിടെ നമ്മൾ ധർമ്മം പരിപാലിക്കുന്ന ഒരു ഗൃഹസ്ഥനാവാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ ഗൃഹസ്ഥയാവാനായിട്ട് സാധിക്കുള്ളൂ. അച്ഛൻ മാത്രമല്ല, കുടുംബത്തിലെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. അപ്പൊ അവിടെ പിന്നെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ പരിപാലിച്ച ശേഷം ഫ്യൂച്ചറിലേക്ക് ഡെപ്പോസിറ്റ് വേണമല്ലോ നമുക്ക്. അന്നൊന്ന് സമ്പാദിക്കുന്ന അന്നന്ന് കഴിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു രോഗം വന്ന് നമ്മൾ ആരെങ്കിലും കൈനീട്ടേണ്ടി വരും. അതുപോലെ ഫ്യൂച്ചർ ഡെപ്പോസിറ്റ്, ലൈഫിലെ ഫ്യൂച്ചർ ഡെപ്പോസിറ്റ് എന്താണ്? എന്റെ മക്കളെ നല്ല രീതിയിൽ ഞാൻ വളർത്തിയുണ്ടാക്കിയ, അത് പറയുമ്പോൾ ഞാൻ കൂടെ അണ്ടർലൈൻ ചെയ്ത് പറയാറുണ്ട് എല്ലാവരുടെ അടുത്തും, എന്റെ മക്കളെ ഞാൻ നന്നായി വളർത്തിയതുകൊണ്ട് അവർ തന്നെ എന്നെ നോക്കുന്ന ഉറപ്പ് പറയാൻ കഴിയോ? ഒരിക്കലും പറയാൻ കഴിയില്ല.
പക്ഷെ അങ്ങനെ ഒരു പ്രതീക്ഷ
നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. 90% നടന്നേക്കാം, 1% ഇല്ലാതെ വായിക്കാം. കാരണം സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടി നന്നായി പഠിപ്പിച്ചു, അവൻ വളരെ മിടുക്കനായിട്ട് പഠിച്ചു, അവന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, അമേരിക്കയിലാണ് അവന് കിട്ടിയ ജോലി, 1,500,000, 2,000,000 രൂപയൊക്കെ സാലറി കിട്ടുകയാണ്. മോനോട് പോണ്ട പറയൂ, അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞാൽ ഭാര്യനെ ഇവിടെ നിർത്തി പോകുന്നു പറയാൻ പറ്റുമോ? അവരെ ഫാമിലി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെറ്റ് ആവും, അമേരിക്കയിൽ സെറ്റാവുന്നു, അച്ഛനും അമ്മയും ഭാരതത്തിൽ കഴിയുന്നു, വാർദ്ധക്യം വന്നു, അവർക്കൊരാളുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നു. പറയാൻ പറ്റുമോ, മോനെ ജോലി വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വാ, എനിക്കൊരാളെ വേണം. ഇമ്പോസിബിൾ. ലോകത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമ്മുടെ കുട്ടിയോട് നന്നായി നോക്കി അവനെ വളർത്തി വേണ്ട രീതിയിൽ നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മം നിങ്ങളെടുത്ത് എവിടെയും പോവില്ലല്ലോ. കർമ്മം അമേരിക്കയ്ക്ക് ഒരിക്കലും പോവില്ല. നിങ്ങളുടെ മകൻ അമേരിക്കയ്ക്ക് പോയേക്കാം, അവരുടെ കർമ്മം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും
സമയത്ത്,
അതുപോലുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ സപ്പോർട്ടിന് എത്തിയിരിക്കും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട, അതുകൊണ്ടൊരു മനുഷ്യൻ എപ്പോഴും ആധാരമായിട്ട് ജീവിക്കേണ്ടത് തന്റെ കർമ്മത്തിലാണ്, അല്ലാതെ മറ്റ് വ്യക്തികളിലല്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലല്ല. അപ്പൊ ഈ കർമ്മത്തിൽ നമ്മൾ ആധാരിതമായിക്കൊണ്ട് ജീവിക്കുന്നതിന് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, അല്ലാതെ എന്റെ കുട്ടിയെ ഞാൻ വളർത്തുന്നു എന്റെ മകൻ എന്റെ ഡെപ്പോസിറ്റ് യെസ് ആണ് അല്ലെന്നല്ല പറയുന്ന എന്റെ അർത്ഥം. തന്റെ അച്ഛനമ്മമാരെ നന്നായി നോക്കുന്ന മക്കളുടെ ലിസ്റ്റും ഇല്ല ലോകത്ത്, ഒരുപാട് ഒരുപാടുണ്ട്, ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കുറെ മക്കൾ അങ്ങനെയുണ്ട്, കുറെ മക്കൾ ഇങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡെപ്പോസിറ്റ് അല്ലേ മക്കള്, ആണ്. പക്ഷെ മക്കൾ ഡെപ്പോസിറ്റ് എന്നതിനേക്കാൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എന്റെ കർമ്മം ഡെപ്പോസിറ്റ്.
അപ്പോ അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ, ഇപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള മാതാപിതാക്കൾ അവർക്ക് കൊടുത്തതിന്റെ റിട്ടേൺ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ സ്വന്തം കർമ്മത്തെ വിശകലനം ചെയ്യേണ്ടി വരും.
കിട്ടാത്തൊരവസ്ഥ ഒരിക്കലും സംഭവിക്കില്ല. നമുക്കറിയാലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. അപ്പൊ ഞാനൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഞാൻ കൊടുക്കുന്നതിൽ എവിടെയെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്നെ ബാധിക്കുന്നതിൽ കിട്ടുതിരിച്ച് കിട്ടേണ്ടി വരും. അതിനുള്ള ഗ്യാപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതൊരു ധർമ്മമാണ്. മറ്റൊന്ന് പറയും, നമ്മൾ അടുത്ത ജന്മങ്ങളിലേക്കുള്ള ഡെപ്പോസിറ്റ് മീൻസ് എന്റെ ഒരു സമ്പാദ്യമാണെങ്കിൽ അത് എന്റെ കർമ്മത്തിന്റെ ഒരു ഭാഗം ഞാൻ തീർച്ചയായിട്ടും ധാർമ്മിക കാര്യങ്ങൾക്ക് ചെലവഴിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് ജന്മാന്തര ഡെപ്പോസിറ്റിലേക്ക് പോകില്ല, അത് ഈ ജന്മത്തിൽ ഡെപ്പോസിറ്റ് കൊണ്ട് തീരും. അങ്ങനെ നാല് രീതിയിൽ നമ്മൾ നമ്മുടെ ഒരു മനുഷ്യൻ തന്റെ വരുമാനാവട്ടെ സമയമാവട്ടെ, പല ധനങ്ങളുണ്ടല്ലോ. സമയം അമൂല്യമായിട്ടുള്ളൊരു ധനമാണ്. ഈ ശരീരത്തിന്റെ ശക്തി അമൂല്യമായിട്ടുള്ളൊരു ധനമാണ്. നമ്മൾ സമ്പാദിക്കുന്നതായിട്ടുള്ള ധനം അതും ഒരു ധനം തന്നെയാണ്. ഒപ്പം നമ്മുടെ സംബന്ധം, നമ്മുടെ ജനം അതും ഒരു ധനം തന്നെയാണ്. എല്ലാ ഡെപ്പോസിറ്റ്സും ഇതൊക്കെ ഊർജ്ജങ്ങളാണ്. അപ്പൊ ആ ഊർജ്ജങ്ങളെ നാല് രീതിയിൽ ഉപയോഗിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവുകയാണെങ്കിൽ, ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഓഫ് ലവ്, ലൈറ്റ് ആൻഡ് എനർജി. ഞാൻ കൊടുക്കുന്നു, എടുക്കുന്നു. സ്നേഹം കൊടുക്കുന്നു, സ്നേഹം എടുക്കുന്നു. ഞാൻ അവർക്ക് കെയറിംഗ് കൊടുക്കുന്നു, ഞാൻ കെയറിംഗ് എടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഊർജ്ജം ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഊർജ്ജം തിരിച്ചു കിട്ടുന്നു.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇപ്പോ ഈ പറഞ്ഞത് ഒരു ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്പിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാറില്ല. ഇത് പിന്നീട് എനിക്ക് തിരിച്ചു വരുന്നതാണെന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ഓരോ ബന്ധത്തെയും നോക്കിക്കാണാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഇന്ന് കാണുന്ന ഒരു 90% വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും ഇല്ലാതാവും.
അതെ, എനിക്ക് തോന്നാറുണ്ട് അത്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്മാര് ഒരു ഉൾക്കാഴ്ചയോടുകൂടി ജീവിതത്തെ സമീപിക്കാറില്ല. എല്ലാവർക്കും അപ്പൊ കിട്ടുന്ന സന്തോഷം, അപ്പൊ കിട്ടുന്നതായിരിക്കുന്ന മാധുര്യം അത്രമാത്രം, അതിലപ്പുറത്തേക്ക് ചിന്തിക്കാൻ തയ്യാറാവാറില്ല. അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ ഒരിക്കലും ഏകകാലത്തിൽ കാണരുത്. ഏകകാലത്തിൽ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും സദാകാല ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ സാധ്യമല്ല. ത്രികാലദർശിയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കാണണം. ഇന്നത്തെ എന്റെ ജീവിതമാണ് നാളത്തെ എന്റെ ഫ്യൂച്ചർ ആക്കുന്നത്. അതുകൊണ്ട് പറയാറുണ്ടല്ലോ, മേക്ക് യുവർ പ്രസന്റ് എസ് എ പ്രസന്റ്, ദെൻ ഫ്യൂച്ചർ വിൽ ഗിവ് യു എ പ്രസന്റ് എന്ന് പറയാറുണ്ട്. കാരണം ഇന്ന് എന്റെ കർമ്മത്തെ ഒരു സമ്മാനമാക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭാവി എനിക്ക് സമ്മാനം തന്നിരിക്കും. അതിലൊരു സംശയമില്ലല്ലോ.
അപ്പോൾ ഈ ബന്ധങ്ങൾ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന ഒരു ഒരു റെസ്പോൺസിബിൾ ഫീലിംഗ് നമ്മൾ വളർത്തിയെടുക്കണം.
തീർച്ചയായിട്ടും.
കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ മുമ്പത്തെ ഈ വലിയ കുടുംബത്തിന്റെ സമ്പ്രദായം, ഇന്നത്തെ ഈ അണുകുടുംബം, മനുഷ്യന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതിന്റെ ഒരു ലക്ഷണമാണ്.
തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ കുറയുകയാണ് മനുഷ്യന്. കാരണം ഒന്നാമത്തെ കുറവ് എവിടെ സംഭവിച്ചിരിക്കുന്നു, അവരുടെ സ്പിരിച്വൽ പൊട്ടൻഷ്യൽ നന്നായി കുറഞ്ഞു പോയി. ആത്മീയ ശക്തി, പണ്ടത്തെ പോലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ച് സമയം ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്നൊരു ചിന്താധാര ഒരു 10-20 വർഷം മുന്നുവരെ എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ടായിട്ടുണ്ടാവും. 30 വർഷം മുന്നേ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്നും വൈകുന്നേരം നാമം ചെല്ലുന്ന അല്ലെങ്കിൽ അവരുടെ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോരോ സമയങ്ങൾ, എന്റെ തൊട്ടപ്പുറത്തൊരു ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു, അതിന്റെ മുന്നിലൊരു ഹിന്ദു ഫാമിലിയാണ്, ഞങ്ങൾ ഹിന്ദു വീടുകളൊക്കെ ഒന്ന് വിളക്ക് വെച്ചൊരു നാമം ചെല്ലുന്ന സംവിധാനം, അവരുടെ വീട്ടിലൊരു ഏഴയാകുമ്പോൾ പ്രാർത്ഥന കൂട്ട പ്രാർത്ഥന കേൾക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും അവരവന്റെ രീതിയിൽ ഒരു പ്രാർത്ഥനയ്ക്കും അത് പ്രാർത്ഥിക്കുന്നത് വെറുതെ ആയിരുന്നില്ല, ഒരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റോട് ഒരു ലൈഫ് നമ്മൾ കാണുന്നത്. കുറച്ച് സമയം ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും കണ്ടെത്തുമായിരുന്നു. ഇന്ന് പക്ക ഭൗതിക നേട്ടങ്ങളിൽ മാത്രം മനുഷ്യന്റെ കണ്ണു വന്നുപോയി, അതുകൊണ്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞു പോയി.
അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ചെറിയ ചെറിയ ഇപ്പൊ ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് ഈ ചെറിയ ഒരു സെറ്റപ്പിലേക്ക് വരാനുള്ള ഒരു കാരണം തന്നെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആരെങ്കിലും ഒരുപാട് പേരുണ്ടാവുമ്പോൾ നാച്ചുറലായിട്ടും കുറച്ച് എന്തെങ്കിലും സംഘർഷങ്ങൾ
തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ,
അപ്പൊ അതിനെ ഉൾക്കൊള്ളാൻ
സാധിക്കുന്നില്ല, ടോളറേറ്റ് ചെയ്യാനാവുന്നില്ല, സഹനശക്തി മനുഷ്യനൊന്നും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുക. ഈ നാല് പേരും തന്നെ ആ വീടിന്റെ ഉള്ളിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊട്ടലും ചേട്ടലും എനിക്ക് നല്ല തമാശയെ തോന്നാറുണ്ട്. പലപ്പോഴും നമ്മൾ കുടുംബങ്ങൾ ഇടപെടുന്ന സമയം വരുമ്പോൾ കുട്ടികൾ നന്നായിട്ട് എന്നോട് തമാശ, എന്റെ അച്ഛനും അമ്മയും കൂടി നല്ല സ്റ്റണ്ടായിരുന്നു സിസ്റ്റർ എന്ന് പറയും. എത്ര വീട്ടിൽ പറയാറ് ഇവരെപ്പോഴും സ്റ്റണ്ടാ, മക്കൾക്ക് അത് എന്റെ അടുത്ത് പറയാൻ പാടില്ല എന്നോ വേറെ പറയാൻ പാടില്ലെന്നോ അറിയില്ലല്ലോ. അപ്പൊ ഒരു ഓപ്പണായിട്ട് ഒന്നും അങ്ങോട്ട് പറയും. ഭാര്യയും ഭർത്താവ് എത്ര പൊടിയിട്ട് നിന്നാലും കുട്ടികൾ നമ്മൾ ഓപ്പണാക്കി കളയും. അപ്പൊ ആ നാല് പേര് തമ്മിലുണ്ടാവുന്ന ഈ ഫൈറ്റ് അത് കുട്ടികളിലെ പേഴ്സണാലിറ്റിയിൽ അവരുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് പ്രഭാവം ഉണ്ടാക്കുന്നുണ്ട്. ഇത് അച്ഛനും അമ്മമാരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ തയ്യാറാവണം. കാരണം നമ്മളാണ്, നമ്മുടെ കാർബൺ കോപ്പിയാണ് നമ്മുടെ മക്കള്, നമ്മുടെ കാർബൺ കോപ്പിയായിരുന്നു നമ്മൾ അവരെ വളർത്തിയെടുക്കേണ്ടത്. ഞാൻ എന്തോ അത് ഞാൻ കാണും എന്റെ കുട്ടി വളരുമ്പോഴാണ്. അപ്പൊ എന്റെ കാർബൺ കോപ്പിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ബോധ്യം വരുമ്പോ ഞാൻ എന്തെന്ന് കാണാൻ ഞാൻ ആ കുട്ടിയെ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
എനിക്ക് തോന്നുന്നു സാർ ഇവിടെ ഇപ്പൊ ഈ കപ്പാസിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ പലരുടെ ഒരു പരാതി, ഞാന് എനിക്ക് കുറച്ചുകൂടി നല്ല ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് അച്ഛനും അമ്മയും തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയ്ക്കുമാണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ടേനെ. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മനോഭാവം, അവിടെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് സംഘർഷങ്ങളാണ്.
അതെ അതെ, എനിക്കൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ എന്റെ മൈൻഡിൽ വരികയാണ്,
ഞാൻ അർഹിച്ചത് എനിക്ക് കിട്ടിയില്ല, ഞാൻ കുറച്ചും കൂടി നല്ലൊരു സെറ്റപ്പിൽ വന്ന് ജനിക്കേണ്ടതായിരുന്നു എന്നുള്ള ചില ഇത് നിഷേധാത്മക മനോഭാവം.
തീർച്ചയായിട്ടും നിഷേധാത്മക. എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് അറിയുന്ന ഒരു കുട്ടി, 10-26 വയസ്സായിട്ടുള്ള ഒരു യൂത്ത് ആണ്. അവന്റെ അച്ഛൻ പറയുന്ന എന്റെ അച്ഛൻ എന്നെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല, എന്നെ ചീത്ത പറയുന്ന സമയത്ത് ചീത്ത പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെ വളർന്നു അങ്ങനെ അങ്ങ് വിട്ടു, അതുകൊണ്ട് ഞാൻ എങ്ങനെയോ വളർന്നു, അത് നീ ആവരുത് പറഞ്ഞ് തിരിച്ചെന്ത് ചെയ്തു പറയൂ. ഈ കുട്ടീനെ വേണ്ടതിലും വേണ്ടാത്തതിലൊക്കെ ശാസിച്ചുകൊണ്ടിരുന്നു. കുട്ടി വളർന്നു വന്നപ്പോഴത്തേക്കും ഒരു ഇൻസെക്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയാണ് വളർന്നത്. ഒരു ഗ്രൂപ്പിനോട് അവന് ഷെയർ ചെയ്യാൻ പോലും പേടിയായിരുന്നു. നമ്മളുള്ള ആ ഒരു ക്ലോസ് സർക്കിൾ അവൻ എത്തും വരെയുള്ള സമയത്ത് ഒരാളോടൊന്ന് ഇപ്പോഴും അഥവാ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് ഒന്നും ഉറക്കെ ആ കുട്ടിയോട് പറയേണ്ടി വന്നാൽ അവനൊന്ന് വാദിച്ച് ജയിക്കാൻ ശ്രമിക്കും, അതർവൈസ് അവൻ അങ്ങോട്ട് ഡെസ്പായി പോകും. എത്ര സമയമായിട്ട് ആ കുട്ടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ അതല്ല നീ ഇതാണ് എന്ന്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് മാറ്റം പറ്റും, ഒരുപാട് പരിധി വരെയൊക്കെ ഒരു 60% അവൻ മാറിയിരിക്കുന്നു, പക്ഷെ ആ 40% ഇനിയും അതൊന്ന് മാറ്റിയെടുക്കേണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ ചൈൽഡ്ഹുഡിലുണ്ടാവുന്ന ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്ന് പറയും, ഇങ്ങനെ കാരണത്തിന് കടയായിരിക്കുക, റിസൾട്ട് എന്താണ്? ആ ഒരു മിഥ്യാധാരണയാണ്. ഒരിക്കലും അങ്ങനെയല്ല, നമുക്ക് നമ്മളെ വളർത്താം, പക്ഷേ സം കണ്ടീഷൻസ് ആകട്ടെ, ആ കണ്ടീഷൻസ് ഒന്ന് ഉൾക്കൊള്ളണമെന്ന് മാത്രം.
സിസ്റ്റർ ഇന്ന് വളരെയധികം ഉൾക്കാഴ്ചകൾ നമ്മൾ വ്യക്തി ബന്ധങ്ങളുടെ ഈ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നേടിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്നത് പോലെ റിലേഷൻഷിപ്പിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരു പ്രചോദനമായി മാറും. അങ്ങനെ ലോകത്തില് മനുഷ്യന്റെ വ്യക്തിജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും 90% പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ മനോഭാവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നാണ്. ഇന്നത്തെ ഈ സമയത്തിന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്തതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ജ്യോതിർഗമയ ഇന്ന് പുതിയ ഒരു വിഷയത്തെ ചർച്ചയ്ക്കെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒരു മേഖലയാണ് മനുഷ്യന്റെ വ്യക്തിബന്ധങ്ങൾ. വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണെന്ന് നമുക്കറിയാം, സർവപ്രധാനമാണെന്നറിയാം, പക്ഷെ അതിനെ എങ്ങനെ നിലനിർത്തണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ ആ ബന്ധങ്ങളെ നിലനിർത്തണം, അവിടെയാണ് പിഴവുകൾ ഉണ്ടാവുന്നത്. ഇന്ന് നമ്മൾ വളരെ മനോഹരമായ ചില കാര്യങ്ങൾ പഠിച്ചു. ബന്ധങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റാണ്, ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഭാവിയിലേക്ക് ഉള്ള മുതൽക്കൂട്ടാണ്. ആ ഒരു മനോഭാവത്തോടുകൂടി നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും വ്യക്തിബന്ധങ്ങളിൽ മാറ്റമുണ്ടാകും, കൂടുതൽ ഊർജം ജീവിതത്തിൽ നമുക്കുണ്ടാവും, സമയനഷ്ടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ജ്യോതിർഗമയ അടുത്ത എപ്പിസോഡിൽ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കണ് തുറക്കും. ഇന്ന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: Thank you.